പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠനം ആരംഭിക്കാം. അതിനാൽ അവർ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു. അവർ അവനോട് പറഞ്ഞു, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? അവൻ അവരുടെ കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദേനാറ എന്നെ കാണിക്കുവിൻ. ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്? സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ വാക്കിൽ കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അവൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവർ മൗനം അവലംബിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം പഠന വിഷയമാക്കുമ്പോൾ യേശുവിൻ്റെ മരണത്തിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ ധ്യാന വിഷയമാക്കി ചർച്ച ചെയ്യുകയാണ്. പൊതുവായി ഒറ്റിക്കൊടുക്കപ്പെട്ടതായിരുന്നു, എല്ലാവരും അവരെ തള്ളിപ്പറഞ്ഞു ഒറ്റിക്കൊടുത്തു എന്ന് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു. ആ എല്ലാവരും ഒറ്റിക്കൊടുത്തു എന്നതിൻ്റെ വിവിധ വശങ്ങൾ അല്പം കൂടി ആഴത്തിൽ പഠിക്കാനാണ് നമ്മൾ ഇനി ശ്രമിക്കുന്നത്. ഇന്ന് യേശുവിൻ്റെ മരണത്തെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതമായി, അല്ലെങ്കിൽ യേശുവിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഉണ്ടായ പരിണിത ഫലമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം യേശുവിനെ വധിച്ചത് രാഷ്ട്രീയ അധികാരികളാണ്. യാതൊരു സംശയവുമില്ല, റോമൻ കോടതിയാണ് യേശുവിനെ വിചാരണ ചെയ്തത്. റോമൻ കോടതിയാണ് യേശുവിനെ വധശിക്ഷ വിധിച്ചത്. റോമൻ പടയാളികളാണ് ആ വധശിക്ഷ നടപ്പിലാക്കിയത്. യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചിരുന്ന ഒരു ഫലകമുണ്ട്, കുറ്റം എന്താണെന്ന്. നസറായനായ യേശു, യഹൂദരുടെ രാജാവ്. ഇത് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കത്തക്ക വിധത്തിൽ 3 ഭാഷയിൽ എഴുതിയിരുന്നു എന്നാണ് സുവിശേഷകന്മാർ പറയുന്നത്. അന്നത്തെ സംസാര ഭാഷയായ അരമായയിലും ഒഫീഷ്യൽ ഭാഷയായ ലത്തീനിലും ഗ്രീക്കിലും എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ എഴുതി വെച്ച കുറ്റപത്രം. എന്താണ് ഈ കുരിശിൽ കിടക്കുന്ന മനുഷ്യൻ ചെയ്ത കുറ്റമെന്ന് ചോദിച്ചാൽ ആരും മറുപടി പറയേണ്ട, നോക്കിയാൽ മതി. മുകളിൽ എഴുതി വെച്ചിരുന്നു ഏറ്റവും ചുരുക്കമായി, അതേസമയം ഏറ്റവും വ്യക്തമായി കുറ്റപത്രം എഴുതിയിരിക്കുകയാണ്. നസ്രായനായ യേശു, യഹൂദരുടെ രാജാവ്. ആരാണാള്, എന്താണ് കുറ്റം, രണ്ടും വ്യക്തമാണ്. നസ്രത്തുകാരനാണ് ഇവൻ, പേര് യേശു എന്നാണ്. അവൻ ചെയ്ത കുറ്റം, അവൻ രാജാവാണെന്ന് അഭിമാനിച്ചു, അഥവാ റോമൻ അധികാരത്തിനെതിരെ കലാപത്തിന് മുതിർന്നു, സ്വയം രാജാവായി പ്രഖ്യാപിച്ചു. ഇതാണ് കുറ്റം. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പീലാത്തോസിൻ്റെ പ്രവൃത്തി, ഈ രാഷ്ട്രീയമായ വിചാരണയും വിധിയും, അതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരു പൊതുവായ അപഗ്രഥനത്തിലൂടെ കണ്ടായിരുന്നു പീലാത്തോസിന് തൻ്റെതായ കാരണങ്ങളുണ്ട് യേശുവിനെ അറസ്റ്റ് ചെയ്യാനും വധശിക്ഷ പ്രഖ്യാപിക്കാനും. പക്ഷേ അതല്പം കൂടി അടുത്ത് നമ്മൾ പരിശോധിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അന്നത്തെ രാഷ്ട്രീയ നിലപാടും അന്നത്തെ യേശുവിൻ്റെ നിലപാടും രണ്ടും നമ്മൾ പരിഗണിക്കണം. നമ്മൾ ഓർക്കണം, യേശു ജീവിച്ചിരുന്ന പലസ്തീന റോമൻ ആധിപത്യത്തിന് കീഴിലുള്ള ഒരു കോളനിയായിരുന്നു. ഒരു അധിദിവേശ ശക്തിയായിട്ട് റോമക്കാരവിടെ ഉണ്ടായിരുന്നു. BC 63 റോമ പലസ്തീനയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചത്, പോംപേ ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന കോൺസുൾ. പലസ്തീന കീഴടക്കി 63 BC മുതൽ പലസ്തീനയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. റോമക്കാരുടെ ആധിപത്യത്തിന് കീഴിൽ ഹെറോദേസ് മഹാരാജാവ് ഭരിച്ചു. മഹാരാജാവ് അഥവാ രാജാവ് എന്നുള്ള ടൈറ്റിൽ റോമൻ സെനറ്റ് കൊടുത്തതാണ്. ഹെറോദേസ് BC 4 മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ 3 പേര് അർഖലാവൂസ് യൂദയായാലും ഇദുമിയായാലും രാജാവായി, അഥവാ നേതാവ് ദേശാധിപതിയായി. ഗലീലയിൽ അന്തിപ്പാസ് ഹെറോദേസ് ഉണ്ടായിരുന്നു, കൂടുതൽ വടക്ക് ഫിലിപ്പും. ഇങ്ങനെ 3 ദേശാധിപതികളുണ്ടെങ്കിലും പരമമായ അധികാരം റോമിൻ്റെ കീഴിലായിരുന്നു. ഇനി AD 6 അർഖലാവൂസിനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന് ശേഷം യൂദയായും ഇദുമയായും സമറിയായും നേരിട്ട് റോമൻ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ നേരിട്ട് റോമ ഭരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു യേശുവിൻ്റേത്. അവിടെ ഗവർണറായി ഭരിച്ചിരുന്നത് പീലാത്തോസാണ്. റോമൻ ഭരണത്തോട് യഹൂദർക്ക് പൊതുവെ താല്പര്യമുണ്ടായിരുന്നില്ല, അത് ന്യായമായി മോഹിക്കാവുന്നതേയുള്ളൂ. നിർബന്ധത്തിന് വഴങ്ങിയെന്ന വണ്ണം യഹൂദ പുരോഹിതന്മാർ മതനേതൃത്വം റോമിനെ അംഗീകരിച്ചിരുന്നു. കാരണം പ്രധാന പുരോഹിതനെ വാഴിക്കുകയും നിശ്ചയിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്നത് റോമൻ അധികാരമായിരുന്നു. അധിനിവേശ ശക്തിയായ റോമിനോട് സഹകരിച്ചുകൊണ്ടല്ലാതെ ഒരു മതകാര്യങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നിർബന്ധത്തിന് വഴങ്ങിയും മനസ്സില്ലാ മനസ്സോടെയെങ്കിലും യഹൂദ മതനേതൃത്വം റോമക്കാർക്ക് വിധേയമായി കഴിഞ്ഞു. അതേസമയം ഈ റോമക്കാരെ എതിർക്കാനും റോമ ഭരണത്തിന് അവസാനം വരുത്താനും റോമൻ സൈന്യത്തെയും റോമ അധികാരികളെയും പലസ്തീനായിൽ നിന്ന് പുറന്തള്ളാനും ദൃഢപ്രതിജ്ഞ ചെയ്ത ഒരു സമൂഹമുണ്ടായിരുന്നു പലസ്തീനായിൽ. 6 AD അവരുടെ തുടക്കം. തീവ്രവാദികൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. സെലറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ജീൽ അഥവാ തീക്ഷ്ണത എന്ന ആ ഒരു പദത്തിൽ നിന്നാണ് സെലറ്റ്, തീക്ഷ്ണമതികൾ, തീവ്രവാദികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം. 7 AD ആരംഭിച്ച ഈ തീവ്രവാദ പ്രസ്ഥാനം ആരംഭിക്കുന്നത് യേശുവിൻ്റെ വാസസ്ഥലമായ നസറത്തിൽ നിന്ന് 4 km മാത്രം വടക്ക് പടിഞ്ഞാറായിട്ടുള്ള സെഫോറിസ് എന്ന അന്നത്തെ ഗലീലയുടെ തലസ്ഥാന നഗരിയിലാണ്. ഹെറോദേസിൻ്റെ ആയുധപ്പുര കൊള്ളയടിച്ചുകൊണ്ടാണ് യൂദാസ് എന്ന ഗലീലിക്കാരനായ യൂദാസ് എന്ന വ്യക്തി കലാപത്തിന് തുടക്കം കുറിച്ചത്. അത് സൈന്യത്തെ വിട്ട് അമർച്ച ചെയ്തെങ്കിലും ഈ യൂദാസിൻ്റെ കൂട്ടുകാർ ഒരു വലിയ വിപ്ലവ പ്രസ്ഥാനമായി, ഒരു ഗുവറില്ല മൂവ്മെൻറ്റായി, ഒളിപ്പോരാളികളായി വളർന്നു വന്നിരുന്നു. യേശു ഇപ്രകാരമൊരു സാഹചര്യത്തിലാണ് വളർന്നു വന്നത് എന്നോർക്കുക. റോമിനെതിരെ യുദ്ധത്തിനൊരുങ്ങുന്ന ഒളിപ്പോരാളികളുടെ താവളമായിരുന്നു, അവരുടെ വിളഭൂമിയായിരുന്നു ഗലീലി. ഗലീലിൽ നിന്നുള്ളവനാണ് യേശു. അത് തന്നെയുമല്ല, ഈ ഗലീലയിൽ നിന്നുള്ള പലരും പലപ്പോഴും കലാപത്തിന് മുതിരുകയും റോമൻ പടയാളികളെ കൊല്ലുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ട്. അന്നൊക്കെ കനത്ത കരത്താൽ റോമ ഇടപെടുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു കലാപകാരി വളർന്നു വരാനായിട്ട് റോമ അനുവദിക്കുമായിരുന്നില്ല. മുളയിലെ നുള്ളിക്കളയുന്നതാണ് മെച്ചം എന്നറിയാമായിരുന്ന റോമ കനത്ത കരത്താൽ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുമായിരുന്നു. റോമ വളരെ മാതൃകാപരമായി ആണ് ശിക്ഷ നടപ്പിലാക്കിയിരുന്നത്. കലാപത്തിന് മുതിരുന്നവർ ആരാണെങ്കിലും അവർക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും കാണത്തക്ക വിധിയിൽ വഴിവക്കുകളിൽ കുരിശിത്തറയ്ക്കുക പതിവായിരുന്നു. എല്ലാവർക്കും കാണാം. അപ്പോൾ ഇങ്ങനെ കലാപകാരികൾ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് യേശു കടന്നു വന്നത് എന്ന ആദ്യത്തെ കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഇനി യേശു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പിന്നീട് യാതൊരു തൊഴിലിനും പോകുന്നില്ല. അത് തന്നെയുമല്ല, തൊഴിലുണ്ടായിരുന്ന ആളുകൾ കുറേ പേരെ യേശു കൂടെ കൊണ്ടു നടക്കുകയാണ്. 12 ഒരു പോളിബ്യൂറോ, പ്രത്യേകിച്ചും ഒരു തൻ്റെ ഒരു സന്നദ്ധ സംഘം എന്ന നിലയിൽ 12 അപ്പസ്തോൽമാരെന്ന് പേരെടുത്ത് തിരിച്ച് കൊണ്ടുവരുന്നു. ആ കൂടെ കുറേയേറെ ആളുകളും. ഈ തിരഞ്ഞെടുത്ത 12 അപ്പസ്തോലന്മാരിൽ ഒരാളെങ്കിലും വളരെ വ്യക്തമായിട്ടും തീവ്രവാദിയായിരുന്നു എന്ന് സുവിശേഷകന്മാർ തന്നെ പറയുന്നുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷം 6 അധ്യായത്തിൽ അപ്പസ്തോലന്മാരുടെ പട്ടിക കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്. അത് 6:13 മുതലുള്ള വാക്യങ്ങളിൽ, അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ കാര്യമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ഷിമയോൻ, 12 ഒരാൾ ഷിമയോൻ, അദ്ദേഹം തീവ്രവാദി അഥവാ സെലറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഒരാൾ മാത്രമായിരുന്നു തീവ്രവാദി സ്വഭാവമുള്ളതെന്ന് ഊഹിക്കണമെന്നില്ല. ഉദാഹരണത്തിന്, യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ യേശുവിൻ്റെ അനുയായിയുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നത് വ്യക്തമാണ്, അല്ലെങ്കിൽ എടുത്തു വെട്ടാൻ സാധിക്കുമായിരുന്നില്ല. അന്ത്യത്താഴത്തിൻ്റെ അവസരത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ആയുധമില്ലാത്തവൻ, വാളില്ലാത്തവൻ ഉടുപ്പ് വിറ്റു വാള് വാങ്ങണം, കാരണം അവൻ കലാപകാരികളോടുകൂടി എണ്ണപ്പെട്ടു എന്ന് തിരുവെഴുത്ത് നിറവേറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഉടുപ്പ് വിറ്റ് വാള് വാങ്ങാനായിട്ട് യേശു ആവശ്യപ്പെടുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് ഇതാ 2 ഇവിടെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കൊണ്ടു നടന്ന വാള് ഇപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളതാണ് സൂചന. അപ്പോൾ കൂടെ നടന്നവരിൽ കുറച്ചു പേരെങ്കിലും ആയുധം കൊണ്ട് നടന്നിരുന്നു എന്നതും വ്യക്തമാണ്. ഇപ്പോൾ 12 അകമ്പടിയോടുകൂടി, അതിൽ കൂടുതൽ ആളുകളുടെ അകമ്പടിയോടുകൂടി യേശു നിരന്തരം വ്യാപരിച്ചിരുന്നു. അവരിൽ ചിലരെങ്കിലും തീവ്രവാദി സ്വഭാവമുള്ളവരായിരുന്നു. പത്രോസ് വാളുപയോഗിക്കുകയും ചെയ്തു. സൻഹെദ്രിൻ സംഘത്തിലെ പ്രധാന പുരോഹിതൻ്റെ ഒരു സേവകനെ വെട്ടി ചെവിച്ഛേദിച്ചു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഗലീലയിൽ തുടങ്ങുന്ന ഈ പ്രസ്ഥാനത്തെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അപകടകാരികളായിട്ട് കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതന്നെയുമല്ല, യേശു ചെയ്ത പ്രവർത്തനങ്ങൾ, യേശു ചെയ്ത അത്ഭുതങ്ങൾ ജനങ്ങളിൽ വലിയ ഒരു പ്രതീക്ഷ ഉളവാക്കിയിരുന്നു. രക്ഷകനായ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു ഇസ്രായേൽക്കാർ. മോശയെ പോലൊരു നേതാവിനെ ദൈവം അയക്കും, അല്ലെങ്കിൽ ദാവീദിനെ പോലൊരു രാജാവിനെ അയക്കും, അവർ ഈ നേതാവ് സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ നയിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ നീ എന്ത് അടയാളങ്ങളാണ് കാണിക്കുന്നത് എന്നൊക്കെ ഫരിസേയരൊന്ന് ചോദിക്കുക. യോഹന്നാനെഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ യേശു അപ്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 6:14-15 ഇങ്ങനെയാണ് പറയുന്നത്: അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പോയി. പരസ്യജീവിതകാലത്ത് തന്നെ യേശുവിനെ രാജാവാക്കാനുള്ള ചില ശ്രമങ്ങളുണ്ടായി എന്നതിൻ്റെ സൂചനയാണ്. യേശു അത് സ്വീകരിച്ചില്ല എന്നുള്ളത് വ്യക്തം. എന്നാലും കൂടെ നടക്കുന്നവരുടെ മനോഭാവങ്ങൾ ഇതായിരുന്നു. കൂടെ നടക്കുന്ന പ്രതീക്ഷിക്കുന്നത് യേശു മിശിഹ രാജാവാകുമെന്നാണ്. യേശു ആ പ്രതീക്ഷകളെ ഉണർത്തുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിരുത്സാഹപ്പെടുത്തുന്നില്ല, ആരോടും പറയരുത് എന്ന് പറയുന്നു. പക്ഷേ താൻ മിശിഹ ആണെന്നുള്ള കാര്യത്തിൽ യേശു അല്ല എന്ന് തള്ളി പറയുന്നില്ല. ഇപ്പോൾ യേശുവിൻ്റെ മിശിഹാത്വം എപ്രകാരമുള്ള മിശിഹയാണ് യേശു എന്ന് ശിഷ്യന്മാർക്ക് പോലും വ്യക്തത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ ഒരാളെ ഇടതുവശത്തും മറ്റൊരാളെ വലതുവശത്തും ഇരിക്കാം എന്ന അഭ്യർത്ഥനയുമായി സബദി പുത്രന്മാരുടെ അമ്മ യേശുവിനെ സമീപിക്കുക, ശിഷ്യന്മാർ തന്നെ ചോദിക്കുന്നതായിട്ട് കാണും. ഇപ്പോഴാണോ അങ്ങ് ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതെന്ന് ചോദ്യം മരണത്തിന് ശേഷം ഉത്ഥാനം ചെയ്ത യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. അപ്പോഴെല്ലാവരുടെയും പ്രതീക്ഷയുണ്ടായിരുന്നു യേശു മിശിഹായാണ്, യഹൂദ പ്രതീക്ഷിച്ചിരുന്ന ദാവീദിനെ പോലുള്ള രാജാവാണ് എന്ന പ്രതീക്ഷ യഹൂദരുടെയിൽ ഉണ്ടായിരുന്നു. അതനുസരിച്ച് ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതൊരു രാഷ്ട്രീയമായ നിലപാട് തന്നെയല്ലേ? അതന്നെയുമല്ല, യേശുവിൻ്റെ നിലപാട് യഹൂദ രാഷ്ട്രീയ നേതൃത്വത്തോട് പരിപൂർണമായൊരു വിധേയത്വം, നിരുപാധികമായ വിധേയത്വം പ്രഖ്യാപിക്കുന്നതായിരുന്നില്ല. ഉദാഹരണത്തിന്, യേശുവിൻ്റെ പ്രവർത്തനം മുന്നോറുമ്പോൾ ജനങ്ങളിടയിൽ അതൊരു വലിയ വലിയൊരു മുന്നേറ്റം പോലെ, ഒരുപക്ഷെ തനിക്ക് തന്നെ അപകടകരമായി തീരുന്നൊരു മുന്നേറ്റം പോലെ കണ്ടപ്പോൾ, ഹെരോദേസ് അന്തിപ്പാസ് എന്ന ഗലീലയിലെ രാജാവ് യേശുവിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു, അഥവാ അങ്ങനെ തീരുമാനിച്ചുവെന്ന് ഫരീസേയർ ഒന്ന് യേശുവിനോട് പറയുന്നുണ്ട്. നീ ഇവിടെ ഒന്ന് പോകണം, അതല്ലെങ്കിൽ ഹെരോദേസ് നിന്നെ വധിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്ക എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31-33 വാക്യങ്ങളിലാണ് ഇത് കാണുന്നത്. അപ്പോൾ തന്നെ ചില ഫരീസേയർ ഒന്ന് അവനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോവുക, ഹെരോദേസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. സ്നാവ യോഹന്നാനെ വധിച്ച ഹെരോദേസിൻ്റെ കാര്യമാണ് പറയുന്നത്. അവൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും, 3-ാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. എന്നാൽ ജെറൂസലമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല. നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവൻ, ദേശാധിപതിയായ രാജാവിനെക്കുറിച്ചുള്ള പരാമർശമാണിത്. ഇതൊരു പരിപൂർണ വിധേയത്വം പ്രഖ്യാപിക്കുന്ന ഒരു പൗരന് നിരക്കുന്ന വാക്കുകളാണോ എന്ന് ചോദിച്ചേക്കാം. രാജാവിൻ്റെ കൽപ്പന നിരുപാധികം സ്വീകരിക്കാൻ സന്നദ്ധനല്ല. നാടുവിട്ടു പോകാൻ പറയുമ്പോൾ നാടുവിടാൻ ഞാൻ സന്നദ്ധനല്ല. രാജാവ് പറയുന്നതനുസരിച്ചല്ല എനിക്കിവിടെ പ്രവർത്തിക്കാനുള്ളത്. എന്നെ സംബന്ധിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ആ ഹിതമനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ. അത് രാജാവിൻ്റെ ഭീഷണി ഭയന്നോ കൂട്ടുകാരുടെ വ്യാജനം മാനിച്ചോ ഒന്നും വഴിമാറാൻ സന്നദ്ധനല്ല. ഉറച്ച തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തി. ഇപ്പോഴ് ഹെരോദേസിനെ ഉള്ള യേശുവിൻ്റെ നിലപാട് ഇതായിരുന്നു. ഇതന്നെയുമല്ല, യേശുവിൻ്റെ ചില പ്രബോധനങ്ങൾ, യേശുവിൻ്റെ തന്നെ പഠനത്തിൻ്റെ കാതലായ കാര്യം, അതെടുത്തു നോക്കിയാൽ അതിനുമുണ്ട് രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ. നമുക്കറിയാം യേശു പഠിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് യേശുവിൻ്റെ പഠനത്തിൻ്റെ കാതലായിട്ട് എടുത്തു കാണിക്കുന്നത്. കാതല് ദൈവരാജ്യമാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു വരിക. അപ്പോൾ യേശു പ്രഘോഷിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ്, നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിലാണ്. സാധാരണ ഒരു യഹൂദ വിശ്വാസിയോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസിയാകാം, പക്ഷേ യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കാനായിട്ട് സാധിക്കാവുന്നിരിക്കുന്ന ഒരു വ്യക്തി, അറിയാത്തൊരു വ്യക്തി ഇത് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുക? ദൈവരാജ്യം പ്രഘോഷിക്കാനായിട്ടും വന്നിരിക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ ചില മൂല്യങ്ങളുണ്ട്, ദൈവരാജ്യത്തിൻ്റെ ചില പ്രവർത്തന ശൈലികളുണ്ട്. അപ്പോൾ ദൈവരാജ്യം എന്നത് എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി കാണുന്ന ഒരു സംവിധാനമാണ്. ദൈവത്തെ പിതാവായി കാണുക, ഈ പിതാവിൻ്റെ മക്കൾ എല്ലാവരും തുല്യരായി സഹോദരങ്ങളായി കാണുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥാവിശേഷമാണ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ആദ്യമേ അർത്ഥമാക്കുക. എല്ലാവരെയും തുല്യരായി കാണുക, എല്ലാവരെയും തുല്യരായി കാണുന്നൊരു സാഹചര്യത്തിൽ എവിടെയാണ് ചക്രവർത്തിക്ക് സ്ഥാനമുണ്ടാവുക? ഒരു പിരമിഡ് പോലെ ഏറ്റവും മുകളിൽ രാജാവ്, അതിന് താഴെ ഉദ്യോഗസ്ഥന്മാർ, ഏറ്റവും താഴെ ജനങ്ങൾ, ഈ നിൽക്കുന്ന അവസ്ഥയിൽ യേശു എല്ലാവരെയും ഒറ്റ നിരപ്പിൽ കാണാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം ഇക്വാളിറ്റി. അത് പിന്നീട് ഫ്രഞ്ച് റവല്യൂഷൻ കാലത്ത് വരെയെത്തുന്നതാണ്. ഇക്വാളിറ്റി, എഗാലിറ്റി. ദൈവത്തിൻ്റെ മക്കളായ ആണ് എല്ലാ മനുഷ്യരും. അവരെല്ലാവരും തുല്യരാണ്. അവിടെ ഉന്നതനെന്നോ താഴ്ന്നവരെന്നോ വ്യത്യാസമില്ല. ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ വ്യത്യാസമില്ല. രാജാവോ മന്ത്രിയോ പ്രജയോ വ്യത്യാസമില്ല. എല്ലാവരും ദൈവത്തിന് മുമ്പിൽ തുല്യരാണ്. അപ്പോൾ ദൈവരാജ്യം ഒരു തുല്യത നടപ്പിലാക്കുന്നതാണ്. രണ്ട്, എല്ലാവരും സഹോദരങ്ങളാണ്, പരസ്പരം സഹോദരങ്ങൾ. ദൈവം പിതാവാണെന്ന് അതാണ് യേശു പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. യേശു പഠിപ്പിക്കുന്ന, യേശു കൊണ്ടുവന്ന സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ട് കാണുന്നത് ഇതാണ്, ദൈവം പിതാവാണ്. അതെൻ്റെ മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും പിതാവ്, നമ്മുടെ എല്ലാവരുടെയും പിതാവാണ്. ഒരു പിതാവ് മാത്രമേ ഉള്ളൂ. ഒരു മതക്കാരനൊരു ദൈവം, മറ്റൊരു മതക്കാരന് വേറൊരു ദൈവം, അല്ലെങ്കിൽ വേറൊരു പിതാവ്, ഇതൊന്നുമില്ല. ഏതു നിറമാവട്ടെ, ഏതു നാടാവട്ടെ, ഏത് വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനാവട്ടെ, എല്ലാവരും ഒരേ ഒരു പിതാവിൻ്റെ മക്കളാണ്. സോ ഫ്രറ്റേണിറ്റി, സാഹോദര്യം, തുല്യത, സാഹോദര്യം. ഇനി യേശു കൊണ്ടുവന്ന ദൈവരാജ്യത്തിന് മറ്റൊരു മൂല്യനീതിയാണ്, എല്ലാവർക്കും ലഭ്യമാകേണ്ട നീതി. തുല്യമായ നീതി ലഭിക്കണം. എല്ലാവർക്കും തുല്യമായ അർഹ മാന്യത, തുല്യമായ ആദരവ്, ബഹുമാനം, ഇതെല്ലാം ലഭ്യമാകണം. ഇത് ഒരു വശം, യേശു കൊണ്ടുവന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു വശം. ഈ ഒരു വശം അംഗീകരിക്കുമ്പോൾ ഉച്ചനീചത്വങ്ങളെല്ലാം തച്ചുടയ്ക്കപ്പെടുകയാണ്, തുടച്ചു മാറ്റേണ്ടി വരും. മറ്റൊന്ന് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. യേശു കൊണ്ടുവന്ന സാഹോദര്യം പരിപൂർണമായ, സമ്പൂർണമായ സമാധാനം പ്രദാനം ചെയ്യുന്നതാണ്. അവിടെ ചെറുത്തുനിൽപ്പിന് സ്ഥാനമില്ല, ആയുധ പ്രയോഗത്തിന് സ്ഥാനമില്ല. യേശു പറഞ്ഞില്ലേ, വാളെടുക്കുന്നു വാളാൽ മരിക്കും, നിന്റെ ഒരു ചകടത്തടിക്കുന്നു മറുചകട് കൂടി കാണിച്ചു കൊടുക്കുക, ശത്രുവിനെ എതിർത്ത് നിൽക്കാതിരിക്കുക, ആരെങ്കിലും ബലം പ്രയോഗിച്ച് നിന്റെ കോട്ടെടുത്തു പോകുന്നെങ്കിൽ ഷർട്ട് കൂടി ഊരി കൊടുത്തേക്കുക, ചെറുത്തു നിൽക്കാതിരിക്കുക. ആയുധം പ്രയോഗിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എങ്ങനെ രാജസ്ഥാനം നിലനിൽക്കും? പടയാളികളെല്ലാം ആയുധം താഴെ വെച്ചാൽ ഏത് സാമ്രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കും? അപ്പോൾ യേശുവിൻ്റെ ഈ സമാധാന പ്രഖ്യാപനം, ഞാൻ സമാധാനം, യേശു പ്രഖ്യാപിക്കുന്ന സമാധാനം, യേശു പ്രഖ്യാപിക്കുന്ന അഹിംസ, യേശു പഠിപ്പിക്കുന്ന ഈ സാഹോദര്യം, അത് അന്ന് നിലവിലുണ്ടായിരുന്ന സീസറിൻ്റെ സാമ്രാജ്യത്തിന് ഘടകവിരുദ്ധമായേ കാണാൻ സാധിക്കും. യേശു പ്രഘോഷിക്കുന്ന ദൈവരാജ്യം, നിലവിൽ നിൽക്കുന്ന സീസറിൻ്റെ അഥവാ ലോകത്തിൻ്റെ രാജ്യം, ഈ രണ്ടു രാജ്യങ്ങളുടെയും മൂല്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി യേശുവിൻ്റെ നിലപാട്, പ്രത്യേകിച്ചും റോമാ സാമ്രാജ്യത്തോടുള്ള നിലപാട് വ്യക്തമാക്കുന്ന രണ്ട് സംഭവങ്ങൾ എങ്കിലും സുവിശേഷത്തിൽ നമുക്ക് കാണാം. ഒന്ന്, നമ്മൾ ആദ്യമേ വായിച്ച സുവിശേഷ ഭാഗം, സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ. സീസറിന് നികുതി കൊടുക്കുന്നത് നിഷേധിക്കുന്നു എന്നൊരാരോപണം യേശുവിനെതിരെ ഉന്നയിക്കുന്നതായി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. 23-ാമത്തെ അധ്യായത്തിൽ, ലൂക്കാ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ, സീസറിൻ്റെ മുമ്പിൽ യഹൂദ നേതാക്കന്മാർ കൊണ്ടുവരുന്ന ആരോപണം ഇതായിരുന്നു: ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുന്നു, സീസറിന് നീതി കൊടുക്കുന്നു നിരോധിക്കുന്നു, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത് നിഷേധിക്കുന്നു എന്ന ആരോപണം ശരിയാണോ, ഒരു തെറ്റായ ആരോപണമാണ്, നുണയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് മുൻപേ എന്താണ് സംഭവിച്ചതെന്ന് സുവിശേഷന്മാർ പറയുന്നത് ശ്രദ്ധിച്ച് നമ്മൾ വായിക്കേണ്ടത് ആവശ്യമാണ്. സീസറിന് നികുതി കൊടുക്കുന്നത് കൊടുക്കണമോ വേണ്ടയോ എന്ന ചോദ്യം സമാന്തര സുവിശേഷങ്ങൾ മൂന്നിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ യേശുവിനെ വാക്കിൽ കൊടുക്കാനായിട്ടാണ് കൊണ്ടുവന്നത്. യേശുവിനെ ഏത് വിധേനയും റോമക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവന് മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവരുമാണ് ഞങ്ങൾക്കറിയാം. ഈ ഒരു ആമുഖത്തിന് ശേഷം ചോദിക്കുന്നതാണ്: ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നു, ഞങ്ങൾ യഹൂദർ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ? ഏത് നിയമത്തെക്കുറിച്ചാണ് അവർ ചോദിക്കുക? തീർച്ചയായിട്ടും മതനിയമത്തെക്കുറിച്ചാണ്. കാരണം സീസറിന് നികുതി കൊടുക്കണമെന്ന് റോമൻ നിയമമാണ്. ആ റോമൻ നിയമം അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണോ അല്ലയോ എന്നതാണ് യഹൂദ നേതാക്കന്മാരുടെ ചോദ്യം. അതിന് യേശു ഏത് മറുപടി കൊടുത്താലും പിടിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. നികുതി കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് റോമൻ നിയമത്തിൻ്റെ ലംഘനമാവും. നികുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ റോമക്കാരുടെ ആധിപത്യത്തിന് സ്വയം വിട്ടുകൊടുക്കാനായിട്ട് തൻ്റെ ജനത്തെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളെ യേശുവിനെതിരെ തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് ഉത്തരം പറഞ്ഞാലും കുറ്റവാളിയായി പ്രത്യക്ഷപ്പെടുന്നൊരു സാഹചര്യത്തിൽ യേശു കൊടുക്കുന്ന മറുപടി ഇതാണ്. അവരുടെ കൗശലം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു: നിങ്ങൾ ഒരു ദെനാറ, നിങ്ങൾ നികുതി കൊടുക്കുന്ന ഒരു നാണയം എന്നെ കാണിക്കൂ. യേശു ഒരിക്കലും ദെനാറ കണ്ടിട്ടില്ല എന്നർത്ഥമാകുന്നില്ല. അവർ ദെനാറ കീശയിട്ടുണ്ടോ എന്നിട്ട്, ദെനാറ റോമക്കാരുടെ നാണയമാണ്. അപ്പോൾ നികുതി കൊടുക്കാനുള്ള നാണയം എന്നെ കാണിക്കും. അവർ കാണിക്കുമ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യമാണ്, ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. അപ്പോൾ സീസറിൻ്റെ രൂപവും ലിഖിതവും ആലേഖനം ചെയ്ത ഒരു നാണയം കീശയിലിട്ടുകൊണ്ട് നടക്കുന്നവരാണ് ഇത് ചോദിക്കുക. ഈ ഇതിന് ഇനി കൊടുക്കുന്ന യേശുവിൻ്റെ മറുപടി രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോൾ യേശു പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. സീസറിൻ്റേത് പറഞ്ഞു, സീസറിൻ്റേത് സീസറിന് കൊടുക്കുക. എന്താണെന്ന് ചോദിച്ചാൽ പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്ന നാണയമാണ്. അപ്പോൾ രാഷ്ട്രീയ അധികാരത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു, അതുകൊണ്ട് രാഷ്ട്രീയ അധികാരികൾ ആവശ്യപ്പെടുന്ന നികുതിയും കാര്യങ്ങളുമെല്ലാം സീസറിന് കൊടുക്കണം, അതോടൊപ്പം ദൈവത്തെയും അംഗീകരിക്കണം. ഇതാണ് പൊതുവേ നമ്മൾ കൊടുക്കുന്ന ഒരു വിശദീകരണം. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് മനുഷ്യൻ്റെ സീസറിനോടുള്ള വിധേയത്വം, മറുഭാഗം ദൈവത്തോടുള്ള വിധേയത്വം. അപ്പോൾ സീസറിൻ്റേതും ദൈവത്തിൻ്റേതും, മതാത്മകമായ കാര്യങ്ങൾ ദൈവത്തിൻ്റേത്, രാഷ്ട്രീയമായ കാര്യങ്ങൾ സീസറിൻ്റേത്. ഇങ്ങനെ മനുഷ്യനെ, സമൂഹത്തെ രണ്ട് ചേരികളായി, രണ്ട് തട്ടുകളായി തിരിക്കുന്ന ഒരു ചിന്താഗതി ഇതിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ രണ്ട് തട്ടുകളായി തിരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നു ഓർക്കുക. അപ്പോൾ അല്പം കൂടി സൂക്ഷ്മമായി പരിശോധിച്ചാൽ യേശുവിൻ്റെ ചോദ്യം ഇതാണ്, ഇതിലുള്ള രൂപവും ലിഖിതവും ആരുടേതാണ്? അതിന് കൊടുക്കുന്ന മറുപടി സീസറിൻ്റേതാണ്. യേശുവിൻ്റെ ചോദ്യം ഇതായിരുന്നു, രൂപവും ലിഖിതവും ആരുടേത്? സീസറിൻ്റേത്. എങ്കിൽ സീസറിൻ്റേത് സീസറിന് കൊടുക്കുക. എന്താണ് സീസറിൻ്റേത്? കണിശമായിട്ട് പറഞ്ഞാൽ രൂപവും ലിഖിതവും മാത്രമാണ്. രൂപവും ലിഖിതവും സീസറിൻ്റേതാണ്, എടുത്തോളൂ കൊടുത്തോളൂ. പക്ഷേ ആ രൂപവും ലിഖിതവും ആലേഖനം ചെയ്തിരിക്കുന്ന വെള്ളി അത് ദൈവത്തിൻ്റേതാണ്. അപ്പോൾ ദൈവത്തിൻ്റേതായ വെള്ളിയിൽ സീസർ തൻ്റെ പടം പതിച്ചതുകൊണ്ട് ആ വെള്ളി സീസറിൻ്റേതായി തീരുന്നില്ല. അപ്പോൾ സീസറിന് സീസറിൻ്റേത് എടുക്കാം, ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. അപ്പോൾ അത് നികുതി നിഷേധത്തിനുള്ളൊരു ആഹ്വാനം പോലെ തോന്നാം. അപ്പോൾ യേശു നികുതി നിഷേധിക്കുന്നു എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം സീസറിന് നിരുപാധികമായൊരു വിധേയത്വം യേശു അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. സീസറും ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്. ദൈവത്തെ അംഗീകരിക്കാത്തൊരു സീസറിന് ഇവിടെ നിലനിൽപ്പില്ല. അപ്പോൾ പരമമായ അധികാരം ദൈവത്തിൻ്റേതാണ്. അതാണ് യേശു പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അർത്ഥവും. പരമമായ അധികാരം ദൈവത്തിൻ്റേത്, സീസറിന് അതിന് താഴെയേ അധികാരമുള്ളൂ. ദൈവിക പദ്ധതിയിൽ രാഷ്ട്രീയ അധികാരികൾക്ക് സ്ഥാനമുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ അധികാരികളുടെ സ്ഥാനം ദൈവിക നിയമത്തിന്, ദൈവിക പദ്ധതിക്ക് അനുയോജ്യമായിരിക്കണം. അപ്പോൾ ഒരു സുപ്രീമസി, നിരുപാധികമായ സർവാധികാരം ഒരു രാഷ്ട്രീയ ശക്തിക്കും യേശു അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, യേശുവിൻ്റെ വിചാരണ വേളയിൽ, യേശുവിൻ്റെ വിചാരണ വേളയിൽ പൈലാത്തോസ് പറയുന്നുണ്ട്, നിന്നെ ക്രൂശിക്കാനും വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? യോഹന്നാനിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം യേശുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഉന്നതത്തിൽ നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. നൽകപ്പെട്ടില്ലായിരുന്നു, ഉന്നതത്തിൽ നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ അത് സീസർ നൽകിയ അധികാരത്തെക്കുറിച്ച്, ദൈവം നൽകിയ അധികാരത്തെക്കുറിച്ചാണ്. ദൈവിക പദ്ധതിയിൽ നിനക്കിപ്പോഴൊരു സ്ഥാനമുണ്ട് എൻ്റെ മേൽ, അത് ദൈവം അംഗീകരിച്ചതാണ്. അല്ലാതെ നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സർവ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ യേശു പീലാത്തോസിനെ ആവട്ടെ, ഹെറോദസിനെ ആവട്ടെ, ഏതു രാഷ്ട്രീയ സംവിധാനങ്ങളെ ആവട്ടെ ആദരിക്കൂ, ബഹുമാനിക്കൂ. ഇത് പീലാത്തോസ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമ്രാജ്യത്വത്തിൻ്റെ സർവാധിപത്യം, സർവാധികാരം അംഗീകരിക്കാൻ യേശു തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ യേശുവിനെ ഒരു ഭീഷണിയായിട്ട് മാത്രമേ പീലാത്തോസിന് കാണുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ വിചാരണ ചെയ്യുമ്പോൾ യേശുവിൻ്റെ എതിരായിട്ട് നിർത്തുന്നത് ബാറബാസിനെയാണ്. ബാറബാസ് ഒരു കലാപകാരിയാണ്. റോമക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനായിട്ട് ജനങ്ങളെ ഇളക്കിവിടുന്ന കലാപകാരിയുടെ നേതാവായിരുന്നു ബാറബാസ്. അതുപോലെ തന്നെ യേശുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുരിശി തറയ്ക്കുന്നവരെ കള്ളന്മാരെന്ന് പൊതുവെ പറയാറുണ്ട്. അവരെ ഏതെങ്കിലും മോഷണത്തിന് പേരിൽ പിടിക്കപ്പെട്ടവരല്ല, അവരും രാഷ്ട്രീയ കലാപകാരികളാണ്. റോമാ സാമ്രാജ്യത്തിനെതിരെ കലാപത്തിന് മുതിർന്നവർ. ഇപ്പോൾ ഈ കലാപകാരികളുടെ കൂടെ വലിയ കലാപകാരിയായിട്ടാണ് യേശുവിനെ അവർ കണ്ടത്, വധിച്ചത്. ഇതിൽ എന്തുമാത്രം അർത്ഥമുണ്ട്! തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ടായിരുന്നു. ഇത് എന്നും പ്രസക്തമാണ്. യേശു പ്രഘോഷിച്ച ദൈവത്തിൻ്റെ പിതൃത്വവും മനുഷ്യൻ്റെ സാഹോദര്യവും തുല്യതയും എല്ലാം അംഗീകരിക്കുന്നിടത്ത് ഒരു സാമ്രാജ്യത്തിനും സർവാധിപത്യം അവകാശപ്പെടാൻ സാധിക്കുകയില്ല. ദൈവിക നിയമങ്ങൾക്ക്, സ്വാഭാവിക നിയമങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ രാഷ്ട്രീയ നിയമങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കൂ. അങ്ങനെ വരുമ്പോൾ 10 പ്രമാണങ്ങൾ സ്വാഭാവിക നിയമങ്ങളായ നീ കൊല്ലരുത്, നീ മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ഒരു രാഷ്ട്രം നിശ്ചയിച്ചുകൊണ്ട് കൊലപാതകം ന്യായീകരിക്കാൻ സാധിക്കില്ല. ഗർഭസ്ഥ ശിശുവിനെ വധിക്കുന്നത് കൊലപാതകമല്ല എന്ന് രാഷ്ട്രം നിശ്ചയിച്ചതുകൊണ്ട് അത് കൊലപാതകമല്ലാതായിത്തീരുന്നില്ല. അപ്പോഴേ ഏതു സാമ്രാജ്യത്തിനും യേശുവിൻ്റെ പ്രബോധനം ഒരു ഭീഷണിയായി മാറാം. അതുകൊണ്ട് തന്നെയാണ് ആരംഭം മുതൽ ഇന്ന് വരെ യേശുവിൻ്റെ സഭ മതപീഡനത്തിന് വിധേയമായി തീർന്നിരിക്കുന്നത്. ഏറ്റവും അവസാനത്തിൽ പക്ഷേ കാന്തമാരിലെ സംഭവമായിരിക്കാം. യേശു പ്രഘോഷിച്ച മനുഷ്യൻ്റെ തുല്യതയും നീതിയും സാഹോദര്യവും അതുപോലെ തന്നെ ജീവൻ്റെ സർവാധിപത്യവും അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നിലപാടുകൾക്ക് പ്രശ്നങ്ങളുണ്ടാവാം. ഒരു രാഷ്ട്രത്തിൻ്റെ സർവാധിപത്യം അംഗീകരിക്കാത്തതാണ് യേശുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാട്. ഇതുകൊണ്ട് തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആദ്യമേ ഹിറ്റ്ലറിൻ്റെ നാസി സർക്കാരിനെതിരായിട്ട്, പിന്നീട് മാർക്സിസത്തിൻ്റെ സർവാധിപത്യത്തിനെതിരായിട്ടും, അവസാനം ക്യാപിറ്റലിസത്തിൻ്റെ സർവാധിപത്യത്തിനെതിരായിട്ടും ശബ്ദമുയർത്താനായിട്ട് തുനിഞ്ഞത്. യേശുവും യേശുവിൻ്റെ സഭയും എന്നും ഈ ഒരു നിലപാടാണ് സ്വീകരിക്കുക. രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ സ്വാഭാവിക നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമേ, ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു രാഷ്ട്രത്തിനും അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവിക നിയമങ്ങളെ നിഷേധിക്കുന്ന, മനുഷ്യൻ്റെ സാഹോദര്യത്തെയും ജീവനെയും നിഷേധിക്കുന്ന ഒരു സംവിധാനങ്ങളെയും യേശു സ്വീകരിക്കുമായിരുന്നില്ല. ഈ കാഴ്ചപ്പാട് നോക്കുമ്പോൾ യേശുവിൻ്റെ നിലപാട് സ്വീകരിക്കുന്നവർക്ക് രാഷ്ട്രീയമായ പശ്ചാത്തലത്തിൽ ദൈവനിഷേധികളുടെ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കുരിശ് രാഷ്ട്രീയമായ പ്രത്യാഘാതമാണ്, ഒരുപക്ഷെ അനിവാര്യമായി തീർന്നു യേശുവിനെ സംബന്ധിച്ചോളം. ഇതന്നെയാണ് ഇന്നും സംഭവിക്കുക. ദൈവരാജ്യത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്ന വ്യക്തികൾ ആ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മൂല്യങ്ങളെ എതിർക്കുന്നവരുടെ പീഡനത്തിന് വിധേയരായിത്തീരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സുവിശേഷം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന അങ്ങയുടെ പുത്രനെ ഒരു കലാപകാരിയായി മുദ്രകുത്തി കുരിശി തറച്ചു കൊന്നത് ഞങ്ങൾ ധ്യാന വിഷയമാക്കി. കർത്താവായ ദൈവമേ, അങ്ങാണ് എല്ലാവരുടെയും പിതാവെന്നും അങ്ങ് എല്ലാ മനുഷ്യരെയും മക്കളായി സ്വീകരിക്കുന്നുവെന്നും എല്ലാവർക്കും തുല്യമായ അംഗീകാരവും അവകാശവും മഹത്വവും മാഹാത്മ്യവും അവിടുന്ന് അനുവദിച്ചു കൊടുക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ, അങ്ങയെ പിതാവായി കാണാൻ, ജീവൻ്റെ നാഥനായി കാണാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അനുദിനമായ തീരുമാനങ്ങളിൽ, ഞങ്ങളുടെ നിലപാടുകളിൽ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് അനുയോജ്യമായി ജീവിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അത് കാണാനുള്ള ഉൾക്കാഴ്ച അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.